ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ദൈവ തേജസ് നഷ്ടരായ ജനങ്ങൾ നാം,
പാപത്താൽ ദൈവ തേജസ് നഷ്ടരായ ജനങ്ങൾ നാം,
അതിൻ ഫലം മരണമെന്നോർക്ക് കർത്തനിൽ ആശ്രയിക്കും ജനത്തിന് നിത്യജീവൻ നൽകുമീശൻ.
പാപത്താൽ ദൈവ തേജസ് നഷ്ടരായ ജനങ്ങൾ നാം, പാപത്താൽ ദൈവ തേജസ് നഷ്ടരായ ജനങ്ങൾ.
കർത്തനിൽ വിശ്വസിക്കുക വസിക്കും മർത്യരേ, മൃത്യുഭീതി മാറിടും മുറ്റുമാ.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ അജി മാനുവൽ നിങ്ങളെല്ലാവരെയും ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയിൽ നമ്മൾ ദൈവിക സ്വഭാവത്തെ പ്രതിഫലനം ചെയ്യുന്ന വ്യക്തികളായി തീരുവാൻ എങ്ങനെ നമുക്ക് ശ്രമിക്കാം. സ്വയം കേന്ദ്രീകൃതമായ ജീവിത ശൈലിയിലേക്ക് തിരിയാതിരിക്കുവാൻ നമുക്ക് എങ്ങനെ ശ്രമിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ദയവായി എന്നും കേൾക്കുവാൻ ഞങ്ങളോടൊപ്പം ഇതേ സമയത്ത് ചേർന്നാലും. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തൃപ്പാദത്തിലേക്ക് അടിയങ്ങൾ ഒരിക്കൽ കൂടി കടന്നു വരട്ടെ. ഇന്നത്തെ ചിന്ത ഞങ്ങളുടെ ജീവിതത്തിന് അങ്ങയെ കാണുവാൻ, അങ്ങയെ പ്രതിഫലിപ്പിക്കുവാൻ, അങ്ങയിൽ വേരൂന്നിയ അങ്ങയുടെ സ്വഭാവത്തെ ആകർഷിക്കുകയും അങ്ങയുടെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമായി തീരുവാൻ പ്രചോദനമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. പുറപ്പാട് 35 അതിൻ്റെ 31-32 വാക്യങ്ങൾ. മനുഷ്യരെന്ന നിലയിൽ ചിത്രങ്ങൾ എടുക്കുവാൻ, ചിത്രങ്ങൾ കാണുവാൻ, ദൃശ്യങ്ങൾ കാണുവാൻ നമ്മളെല്ലാവരും അഭിനിവേശമുള്ളവരാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ക്യാമറ കണ്ടുപിടിച്ചത് മുതൽ ഈ സാങ്കേതിക വിദ്യ പലയിടങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. സ്വന്തം ജീവിതത്തിലെ സംഭവങ്ങളെ, ആഘോഷങ്ങളെ അത് പകർത്തി സൂക്ഷിക്കുവാൻ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തെ, മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ എല്ലാം നമ്മൾ പകർത്താറുണ്ട്. അങ്ങനെ പുറമേക്ക് കാണുന്നതായുള്ള ഒരു ക്യാമറ ഘടിപ്പിച്ച സാങ്കേതിക വിദ്യയ്ക്ക് പകരം അവനവനിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ക്യാമറയുടെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് സെൽഫി എടുക്കുക എന്ന ഒരു ട്രെൻഡിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സെൽഫി യുഗത്തിലാണ് എന്ന് പറയാം. അവനവനെ കേന്ദ്രീകരിച്ചുള്ള പടം എടുക്കുന്ന, ചിത്രം എടുക്കുന്ന വ്യക്തി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കപ്പെടുന്ന ഒരു ചിത്രം എടുക്കുന്ന ആളുകളുടെ ഒരു യുഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എന്നിരുന്നാലും സെൽഫികൾ എടുക്കുന്നതിൽ ഒരു വിരോധാഭാസമുണ്ട്. നമ്മളിൽ ഇപ്പോഴും 80%+ ആളുകളും സോഷ്യൽ മീഡിയയിലെ സെൽഫികളേക്കാൾ സാധാരണമായ ചിത്രങ്ങൾ കാണാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഒരു പഠനം വ്യക്തമാക്കുന്നു. സെൽഫികൾ പലപ്പോഴും സ്വയം കേന്ദ്രീകൃതമായ ഒരു ചിത്രമാണ് നൽകുന്നത്. സ്വയം സ്നേഹിക്കുന്ന, സ്വയം ഉയർത്തി കാണിക്കുന്ന ഒരു പടം അല്ലെങ്കിൽ ഒരു ചിത്രം. സ്വയം സ്നേഹിക്കുകയും സ്വയത്തെ മാത്രം അംഗീകരിക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തെ, ഈ ഒരു സ്വഭാവത്തെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതയെ നാർസിസം എന്ന വാക്കുകൊണ്ട് നമുക്ക് അടയാളപ്പെടുത്താം. അതിൻ്റെ വിശകലനത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾക്കുള്ളതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ കാണുവാനോ മറ്റുള്ളവരുടേതായിട്ടുള്ള ജീവിത ശൈലികളിൽ അത് ഗുണപ്പെടുന്ന രീതിയിൽ അനുഗ്രഹമായി മാറുന്നതോ കാണുന്നത് നമുക്ക് ഇഷ്ടമല്ല. യഥാർത്ഥത്തിൽ സെൽഫികൾ ഇന്ന് ലഭിച്ച പ്രചാരം യഥാർത്ഥത്തിൽ അത്രയും ജനപ്രിയമാകാൻ പാടില്ലായിരുന്നു എന്നുപോലും ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. നമ്മുടെ ചിത്രങ്ങളോടുള്ള നമ്മുടെ ആകർഷണം അല്ലെങ്കിൽ അഭിനിവേശം ഒരു പുതിയ കാര്യമല്ല. റോമൻ കവി ഓവിഡിൻ്റെ മെറ്റമോർഫോസസ് പുസ്തകം 3-ാമത്തതിൽ ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്നുള്ള നാർസിസത്തിൻ്റെ കഥ അവതരിപ്പിക്കുന്നു. മനുഷ്യൻ്റെ സ്വഭാവം പരിവേഷണം ചെയ്യുന്നതിലും നമ്മൾ നമ്മളോടും പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതും എന്നതിനെക്കുറിച്ച് നമുക്ക് വേണ്ടതായ ഒരു കാഴ്ചപ്പാട് ലഭിക്കുന്ന ഒരു കഥയാണിത്. ഈ കഥയുടെ ഉള്ളടക്കം വളരെ ചെറിയ വാചകത്തിൽ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കട്ടെ. വേട്ടയാടലിലും ഉച്ചവെയിലും അടുത്ത നാർസിസസ് സുന്ദരവും സമാധാനപരവും വൃത്തിയുള്ള കണ്ണാടി പോലെ തോന്നുന്നതുമായ ഒരു നീരുറവ കണ്ടെത്തുവാൻ ഇടയായി. അവൻ അവിടെ ചെന്ന് ദാഹം ശമിപ്പിക്കുവാൻ കൈകളിൽ വെള്ളം കോരുവാൻ കുരിഞ്ഞപ്പോൾ അവൻ്റെ സ്വന്തം പ്രതിബിംബം ആ വെള്ളത്തിൽ കണ്ടു. ആ സമയത്ത് തൻ്റെ ശാരീരികമായ ദാഹത്തേക്കാൾ മറ്റൊരു ദാഹം അവനിൽ വർദ്ധിക്കുവാൻ ഇടയായി. കണ്ണാടിയുടെ ഒരു രൂപത്തിൽ ആ വെള്ളത്തിൽ കണ്ടതായിട്ടുള്ള സ്വന്ത പ്രതിഫലനത്തോട് വളരെയധികം പ്രണയത്തിലായി തീരുകയാണ് ചെയ്തത്. ഒരു സാങ്കല്പിക രൂപത്തെ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൻ്റെ പ്രതിഫലനത്തെ മറ്റെന്തിനേക്കാൾ കൂടുതൽ അവൻ സ്നേഹിക്കുവാൻ തുടങ്ങി. തൻ്റെ സ്നേഹത്തിൻ്റെ സ്വീകർത്താവ് താൻ തന്നെയാണ്. തൻ്റെ ശരീരത്തെ മാത്രമേ തനിക്ക് സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ, തൻ്റെ ശരീരം മാത്രമേ തൻ്റെ സ്നേഹം പ്രാപിക്കാൻ യോഗ്യമാണ് എന്നെല്ലാം അവൻ വിശ്വസിക്കുവാൻ തുടങ്ങി. മറ്റുള്ളവരോട് അവന് ഒരു തരത്തിലുള്ള വെറുപ്പോ മറ്റുള്ളവരെ തനിക്ക് കാണുവാനോ അവരുമായിട്ട് ഇടപഴകുവാനോ സാധിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് അവനായിത്തീരുകയും ചെയ്തു. ഈ നാർസിസ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്നതായ നാർസിസം എന്ന് പറയുന്ന വാക്ക് ഉൾപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കടന്നു വരുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത, സ്വന്തം പ്രതിബിംബവും പ്രതിച്ഛായയും മാത്രം സംരക്ഷിച്ചു നിർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, സ്വന്തം മേച്ചമായ കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം, തന്നിൽ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവത്തെ അത് കാണിക്കുന്നു. മറ്റുള്ളവർക്ക് തന്നെക്കാൾ നല്ല ഗുണം കാണുന്നത് അവനിൽ അസൂയയോ വിരോധമോ അല്ലെങ്കിൽ അവരിൽ നിന്ന് അവരെ അകന്നു നിൽക്കുവാനോ, നമ്മിൽ നിന്ന് അല്ലെങ്കിൽ അവനിൽ നിന്ന് മറ്റുള്ളവരെ അകറ്റിക്കളയാനോ ഉള്ള ഒരു ശ്രമമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. എന്നാൽ അവനവനിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള സ്നേഹം ഒരു പാഴായ സ്നേഹമാണ്. അവൻ സ്വയം കാണുന്ന ചിത്രത്തിന് അല്ലെങ്കിൽ സ്വയം ധരിക്കുന്നതായിട്ടുള്ള ചിത്രത്തിന് യഥാർത്ഥ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഒരു പുരാണ കഥയായിട്ടുകൂടെ ഇന്നത്തെ മാനവരാശിയുടെ ചരിത്രവും ഇന്നത്തെ മാനവരാശിയുടെ സംസ്കാരവും രീതിയും ഒക്കെ കാണുമ്പോൾ ഈ കഥയുടെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ ജീവിക്കുന്നത് സെൽഫിയുടെ യുഗത്തിൽ മാത്രമല്ലല്ലോ, നാർസിസത്തിൻ്റെ കാലത്ത് കൂടിയാണ്. അതായത് സ്വയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. സ്നേഹം എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് പടർത്തുവാൻ കഴിയാത്ത, തന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയും ഒടുങ്ങിപ്പോകുകയും ചെയ്യുന്ന ഒരു വികാരമായി ഇന്ന് ആളുകൾ പരിണമിപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ പൗലോസിൻ്റെ ഒരു സന്ദേശം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹത്തിൻ്റെ ശുഷ്കഭാവങ്ങൾ ഈ മാനവരാശിയിൽ പ്രതിഫലിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. അന്ത്യനാളുകളിൽ ഭയങ്കരമായ ദുർഘടമായ സമയങ്ങൾ ഉണ്ടാകുമെന്നും ആളുകൾ തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരും ധനസ്നേഹികളും പൊങ്ങച്ചക്കാരും അഹങ്കാരികളും ദുരുപയോഗം ചെയ്യുന്നവരും മാതാപിതാക്കളോട് സ്നേഹമോ അനുസരണയോ ഇല്ലാത്തവരായും നന്ദികെട്ടവരായും അവിശുദ്ധരായും സ്നേഹമില്ലാത്തവരായും ക്ഷമിക്കുവാൻ കഴിയാത്തതായ പരദൂഷണ സ്വഭാവത്തിൻ്റെ ഉടമകളായി ആത്മനിയന്ത്രണമില്ലാത്തവരായി ഇന്ദ്രിയ ജയമില്ലാത്തവരായി ക്രൂരതയോടുകൂടെ വഞ്ചനയോടുകൂടെ ധൂർത്ത ചിന്തകളോടുകൂടെ അഹങ്കാരികളായി ജീവിക്കുകയും ദൈവസ്നേഹത്തെക്കാൾ സ്വയമായി കാര്യങ്ങൾ സ്നേഹിച്ച് സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരുമായിരിക്കുമെന്ന് ഓർപ്പിക്കുന്നു ഈ വാക്യം. അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് തിമത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഊഷ്മളവും സ്നേഹപരവുമായ ബന്ധങ്ങളില്ലാതെ ആത്മാഭിമാനത്തിൻ്റെയും ഗാംഭീര്യത്തിൻ്റെയും മാത്രം ലോകത്ത് ജീവിച്ച നാർസിസത്തിനെ അല്ലെങ്കിൽ നാർസിസിനെ പോലെയുള്ള വ്യക്തികളുടെ കെണിയിലാക്കിയേക്കാവുന്ന ഗുരുതരമായ അസ്വസ്ഥതകൾ ജനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ചില സമയങ്ങളിൽ അപകർഷതയുടെ ആഴങ്ങളിലേക്ക് ആളുകളെ അത് തള്ളിവിട്ടേക്കാം. മറ്റുള്ളവരിൽ നിന്നും അകറ്റി നമ്മളെ മാറ്റിയേക്കാം. നമ്മളെ തന്നെ ചിലപ്പോൾ കൂടുതൽ വിലയുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കുറഞ്ഞ വിലയുള്ളവരോ ആയി ശരിയായ നമ്മുടെ സ്വത്വത്തിൻ്റെ മാന്യതയും മൂല്യവും മനസ്സിലാക്കുവാൻ കഴിയാതെ നമ്മൾ ആയിത്തീരുകയും ചെയ്യും. നാർസിസ്റ്റ് അഥവാ നാർസിസം എന്ന് പറയുന്നത് സ്വന്തം പ്രതിച്ഛായയിലും സ്വന്തമായിട്ടുള്ള സൗകര്യങ്ങളുടെയും മെച്ചത്തിനു വേണ്ടി എത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതിനെ പ്രതിഫലിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ കരുതുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സാധാരണ സ്വഭാവത്തെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ സ്വഭാവത്തെ അത് പ്രതിഫലിപ്പിക്കുന്നില്ല. ഒരിക്കൽ ഒരു വ്യക്തി തൻ്റെ മകളോട് ചോദിച്ചു, നീ വലുതാവുമ്പോൾ എന്തായി തീരുവാനാണ് ആഗ്രഹിക്കുന്നത്? സാധാരണ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടികൾ, ക്ലാസ്സിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ പഠന മുറികളിലുള്ള കുട്ടികൾ, അവർ പറയും എനിക്ക് ഡോക്ടറാവണം, എനിക്ക് എഞ്ചിനീയർ ആവണം, അങ്ങനെ വിവിധ കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഈ കുട്ടി പറഞ്ഞ ഉത്തരം വളരെ പക്വമതിയായ അല്ലെങ്കിൽ പക്വതയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു. ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഒരു സാധാരണക്കാരനായ മനുഷ്യനാകുവാൻ ആഗ്രഹമുണ്ട്. ഒരു സാധാരണ വ്യക്തി, ഒരു ശരാശരി, ഒരു സാധാരണ വ്യക്തി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, ഏത് സാഹചര്യങ്ങളുമാകട്ടെ, അതിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു വ്യക്തിയായി ജീവിക്കുവാൻ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള നിലവാരം ഉയരുന്നതിനെക്കുറിച്ച് ഓർത്ത് തൻ്റെ നിലവാരത്തെ മറന്നുപോയി പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷാദത്തിലും ദുഃഖത്തിലുമൊന്നും ആയിത്തീരാത്ത, മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് സ്വന്തം ജീവിതം വളരെ താഴ്ചയിലാണെന്ന് ചിന്തിക്കാത്ത സാധാരണക്കാരനായ ഒരു മനുഷ്യനായി ജീവിക്കുവാൻ ആ കുട്ടി ആഗ്രഹിക്കുന്നു. എത്ര ശ്രേഷ്ഠമായ ഒരു ചിന്തയാണത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. ഞാനൊരു വലിയ ആളായി തീരണമെന്ന് ആഗ്രഹിക്കുന്നത് വലിയ കാര്യമല്ല. പക്ഷെ നമ്മൾ വലിയ ആളുകളായി തീരുമ്പോൾ, വലിയ ഉയരങ്ങൾ നമ്മൾ താണ്ടുമ്പോൾ സ്വയത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മിൽ രൂപീകരിക്കപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തെ നഷ്ടമാക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും നല്ല ജീവിത ചിത്രം അത് പ്രതിഫലിപ്പിക്കുവാൻ കഴിയാതെയായിത്തീരുകയാണ്. പ്രിയ സഹോദര, നമ്മുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു സാധാരണക്കാരനായി ജീവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും സംതൃപ്തിയോടുകൂടെ മറ്റുള്ളവരെ പരിഗണിക്കുന്ന വ്യക്തികളായിട്ട്, ജീവിത സാഹചര്യങ്ങളിൽ ഒരുമിച്ച് ചേരുവാൻ കഴിയുന്ന വ്യക്തികളായി തീരുവാൻ നമുക്ക് സാധിക്കുകയില്ല. സ്വർഗത്തിൽ ലൂസിഫർ എന്ന് പറയുന്ന ഒരു മാലാഖയുണ്ടായിരുന്നു. എനിക്ക് ഒരു സാധാരണ മാലാഖയെ പോലെ ആയിത്തീരുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അവൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ എത്ര മനോഹരമായ ഒരു ലോകമായി ഈ ലോകം തുടരുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുമോ? ആദമും ഹവ്വയും എനിക്കൊരു സാധാരണ വ്യക്തിയായി ദൈവം എന്നെ സൃഷ്ടിച്ച ഈ മാന്യമായ നിലവാരത്തിൽ തന്നെ എനിക്ക് ജീവിച്ചാൽ മതി എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ലൂസിഫർ ചിന്തിച്ചത് എനിക്ക് ദൈവത്തെക്കാൾ വലിയവനാകണം എന്നുള്ള ചിന്തയായിരുന്നു. അതേപോലെ തന്നെ ആദമും ഹവ്വയും വിചാരിച്ചത് ഇപ്പോൾ അവർ ആയിരിക്കുന്നതായുള്ള ആ ജീവിത രീതി അതിനെന്തോ ഒരു കുറവുണ്ട്, കുറച്ചുകൂടെ മെച്ചമായ ഒരു അവസ്ഥയിൽ ജീവിക്കണമെന്ന് അവർ ചിന്തിച്ചു. ദൈവം നൽകിയിരിക്കുന്ന ഈ ജീവിതം, ഈ സാധാരണ ജീവിതം, അതിൽ എന്തോ അപാകതകളുണ്ട് എന്ന് ചിന്തിച്ചു. ദൈവീകമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് മാറി സ്വയം കേന്ദ്രീകൃതമായ ചിന്തയിലേക്ക് അവർ മാറിയപ്പോൾ ദൈവം കൊടുത്ത അവരുടെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കാതെ തങ്ങളുടെ മനസ്സിൽ അവർ ഊതിപ്പെരിപ്പിച്ചതായിട്ടുള്ള, അവർ വരച്ചു ചേർത്തതായിട്ടുള്ള ചിത്രങ്ങൾ കാണിക്കുവാനാണ് സൃഷ്ടിച്ചെടുക്കുവാനാണ് അവർ ശ്രമിച്ചത്. ലൂസിഫർ നാസിസത്തിൻ്റെ, സ്വയം കേന്ദ്രീകൃതമായ ജീവിതത്തിൻ്റെ ഉപജ്ഞാതാവാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. യെശയ്യാവിൻ്റെ പ്രവചനം 14:13-14 നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. ഞാൻ സ്വർഗത്തിലേക്ക് കയറുമെന്നാണ് ലൂസിഫർ ചിന്തിച്ചത്. മാത്രമോ, ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഞാൻ എൻ്റെ സിംഹാസനം ഞാൻ അവിടെ സ്ഥാപിക്കും. ഞാൻ സമാഗമന പർവ്വതത്തിലിരുന്നു കൊണ്ട്, ഞാൻ മേഘങ്ങളുടെ ഉയരത്തിൽ ജീവിച്ചുകൊണ്ട്, ഞാൻ അത്യുന്നതനേക്കാൾ മികച്ച ഒരു വ്യക്തിയാകും. അത്യുന്നതിൻ്റെ മേലെ ഞാൻ എൻ്റെ സിംഹാസനത്തെ വെക്കും എന്ന് ലൂസിഫർ പറയുകയുണ്ടായി. അവൻ്റെ ആ ചിന്ത യഥാർത്ഥത്തിൽ അവനെ താഴെ നിലയിലേക്ക് പതിക്കുവാൻ ഇടയായി. ഇതാണ് സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള ചിത്രം പ്രതിഫലിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളുടേതായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായ സ്വഭാവം. സെൽഫി എടുക്കുന്നത് കൊണ്ടാണോ ഞാൻ ഇത് പറഞ്ഞത്? ഒരിക്കലുമല്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന യഥാർത്ഥ സൗന്ദര്യത്തിൻ്റെ, അതിനേക്കാൾ ഉപരി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സവിശേഷ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കാതെ നമ്മൾ മറ്റെന്തോ ആണെന്ന് ചിന്തിച്ച് നമ്മൾ പ്രതിഫലിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളുമായി ആശയം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്വയം കേന്ദ്രീകൃതമായ ജീവിതം ഒരിക്കലും തൃപ്തികരമാകില്ല. ഇത് മുൻകൂട്ടി അറിഞ്ഞ ദൈവം ചേർന്നുള്ള ഐക്യതയുടെ ഒരു സ്വഭാവത്തെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അവൻ ദിവ്യാത്മാവിനാൽ അവന്റെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ടാണ് നമ്മളെ നിറച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പുറപ്പാട് പുസ്തകം 35:31 വായിക്കുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സന്തോഷം, ഇതാണ് ഒരു സാധാരണ ജീവിതം എന്നുള്ളതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ജീവിതം പ്രതിഫലിപ്പിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചതായിട്ടുള്ള ആ നല്ല വശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ പ്രതിഫലിപ്പിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമേ, തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരട്ടെ. ഞങ്ങൾ സ്വയം കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാതെ അങ്ങയിൽ ആശ്രയിക്കുകയും അങ്ങയുടെ സ്വഭാവമായിരിക്കുന്ന ഐക്യതയുടെയും അതേപോലെ തന്നെ പരസ്പര ബന്ധത്തിൻ്റെയും സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ, കുടുംബപരമായ ബന്ധങ്ങളിൽ, സാമൂഹികപരമായിട്ടുള്ള അവസ്ഥകളിൽ പിതാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ ശരിയായ സ്വരൂപമായി പ്രതിച്ഛായയായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. സകല മാനവും മഹത്വവും ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങെടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപ കേൾക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ.
ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-3-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.